Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 14-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 30 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തു പിതാവിനെ മഹത്വപ്പെടുത്തുന്നു. എന്തിനാണ് അവിടുന്ന് പിതാവിനെ മഹത്വപ്പെടുത്തുന്നത്? ഈ മഹത്വീകരണം സാധാരണ മാനുഷിക യുക്തിക്ക് ചേരാത്തതാണ്. പ്രത്യേകിച്ച് ഇന്നിൻ്റെ കാലികമായ യുക്തിക്ക് ചേരാത്തതാണ്. കാരണം ദൈവിക രഹസ്യങ്ങൾ എളിയവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതിനാണ് ക്രിസ്തു സ്വർഗീയ പിതാവിന് നന്ദി പറയുകയും അവിടുത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത്. സുവിശേഷകന്റെ വിശുദ്ധ മത്തായിയുടെ വാക്കുകൾ അത് വ്യക്തമാക്കുന്നുണ്ട്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, അങ്ങ് ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകമതികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാനങ്ങേക്ക് നന്ദിയർപ്പിക്കുന്നു, ഞാനങ്ങേക്ക് നന്ദിയർപ്പിക്കുന്നു. ലോകത്തുള്ള പ്രതാപികൾക്കോ മഹത്വക്കൾക്കോ അല്ല, വിനീതഹൃദയർക്കും എളിയവർക്കും ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തതിനാണ് ക്രിസ്തു പിതാവിന് നന്ദി പറയുന്നത്. ആദ്യ വായന സഖറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ്. പ്രവാചകനും പിതാവിന് നന്ദി അർപ്പിക്കുകയാണ്. എന്തിനാണ്? ജനതകളോട് ദൈവരാജ്യത്തിൻ്റെ സമാധാനം അറിയിക്കേണ്ട രാജാവ് പ്രതാപവാനും ജയശാലിയുമാണ്. എന്നിട്ടും ഇത് അവിടുന്ന് വിനീതനായി, വിനയാന്യുതനായി, താഴ്മയോടെ, ചെറുമയിൽ കഴുതപ്പുറത്ത് വരുന്നു, ഇറങ്ങി വരുന്നു, കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നു എന്നാണ് സഖറിയ പ്രഘോഷിക്കുന്നത്, നന്ദിയോടെ പ്രഘോഷിക്കുന്നത്. പഴയകാലത്ത് കഴുതയ്ക്ക് വലിയ പ്രാധാന്യമുള്ള വളർത്തുമൃഗമായിരുന്നു. പ്രത്യേകിച്ച് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ സൗമ്യതയുള്ള, ശാന്തതയുള്ള ഈ മൃഗം ഏറെ വിലപ്പെട്ടതായിരുന്നു. കഴുത ഒരു മന്ദതയുള്ള മൃഗമായി തോന്നാമെങ്കിലും ചുമടെടുക്കും, യാത്രയ്ക്ക് ഉപയോഗിക്കാം, അങ്ങനെ ഏറെ ഉപകാരമുള്ള മൃഗമാണ്. മാത്രമല്ല, ഏറെ കൂറുള്ള, യജമാനനോട് സ്നേഹമുള്ള മൃഗമാണ്. പഴയ സാമൂഹിക ചട്ടപ്രകാരം കഴുത സ്വത്തിൻ്റെ അടയാളമാണ്, മൂല്യമുള്ള മൃഗമാണ്. പഴയ നിയമത്തിൽ അബ്രാഹത്തിനും ജോബിനുമെല്ലാം 500 ഉം 1000 ഉം കഴുതകൾ സ്വത്തുക്കളായി ഉണ്ടായിരുന്നെന്ന് നാം വായിക്കുന്നുണ്ടല്ലോ. പിന്നീട് രാജാക്കന്മാരുടെ കാലത്താണ് കുതിര സവാരിയിലും പോർക്കളത്തിലുമെല്ലാം ഉപയോഗിക്കപ്പെടുന്നത്. പിന്നെ സംഖ്യാപുസ്തകം വിവരിക്കുന്ന ബാലാമിൻ്റെ കഥയും ശ്രദ്ധേയമാണ്. കരുത്തനായ ബാലാം ദൈവീകാജ്ഞ ശ്രവിക്കാതെ പ്രഭുക്കന്മാരുടെ കൂടെ ഇസ്രായേൽ ജനത്തിനെതിരെ തിരിഞ്ഞു. എന്നാൽ ബാലാം യാത്ര ചെയ്ത കഴുതയുടെ ക്ഷമയും വിനീതഭാവവുമാണ് അയാളെ രക്ഷിക്കുന്നത്. അദ്ദേഹം മാർഗമധ്യേ കർത്താവിൻ്റെ ദൂതനെ ശ്രവിക്കാതിരുന്നപ്പോഴും കഴുതയാണ് ദൂതനെ കാണുന്നതും യാത്ര മുടക്കി വഴിയിൽ കിടന്ന് ബാലാമിന് ദൂതൻ്റെ ആജ്ഞകളും കർത്താവിൻ്റെ വഴികളും കാട്ടിക്കൊടുക്കുന്നത്. ക്രിസ്തു ജെറൂസലേം പ്രവേശനം നടത്തിയത് വീണ്ടും കഴുതപ്പുറത്താണല്ലോ. ഇവിടെ ഓർമ്മിക്കാവുന്നതാണിത്. ക്രിസ്തുവിൻ്റെ വിനീതഭാവമാണ് പ്രവാചകന്മാർ മൊഴിഞ്ഞ പ്രാഭവാനായ അല്ലെങ്കിൽ വിനീതനായ രാജാവിത കഴുതപ്പുറത്തു വരുന്നു എന്നുള്ള ആ പ്രവചനവാക്യം. ഇത് ദൈവരാജ്യത്തിൻ്റെ വിനീത ഭാവമാണ് വ്യക്തമാക്കുന്നത്. പിതാവ് പുത്രന് വെളിപ്പെടുത്തുകയും പിന്നെ പുത്രൻ ലോകത്തിന് പിതൃസ്നേഹവും കാരുണ്യവും വെളിപ്പെടുത്തി തരികയും ചെയ്യുന്നു. തൻ്റെ പരസ്യ ജീവിതത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളാണ് പുത്രൻ ലോകത്തിന് ചുരുളഴിയിച്ചത്. ഇനി അവ വെളിപ്പെടുത്തിയ പുത്രനിലും പുത്രൻ വെളിപ്പെടുത്തിയ കാര്യങ്ങളിലും വിശ്വസിക്കുന്നവനിലാണ് അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരിലാണ് പിതാവ് സംപ്രീതനാകുന്നതെന്ന് ഇന്നത്തെ വചനം ഉദ്ബോധിപ്പിക്കുന്നു, നമ്മെ പഠിപ്പിക്കുന്നു. ഒരു കാര്യം പറയട്ടെ, എളിയവർക്കും പാവങ്ങൾക്കും ഒരു സ്ഥാനവും വിലയുമില്ലാത്ത അല്ലെങ്കിൽ വിലയുമില്ലെന്ന് ചിന്തിക്കുന്നൊരു കാലത്താണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. പാവങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നു, വിനീതരും എളിയവരും പുറന്തള്ളപ്പെടുന്നു, പ്രായമായവരെയും രോഗികളെയും വീടുകളിൽ നിന്നും മെല്ലെ ഒഴിവാക്കുന്നു, അവരെ അഗതി മന്ദിരങ്ങളിലോ വൃദ്ധസദനങ്ങളിലോ എത്തിക്കുന്നു. ന്യൂനപക്ഷങ്ങൾ മർദ്ദിക്കപ്പെടുന്നു, അവരെ വംശനാശം ചെയ്യാൻ പരിശ്രമിക്കുന്നു. അങ്ങനെ ഉപയോഗമില്ലാത്ത സാധനങ്ങൾ വലിച്ചെറിയുന്നത് പോലുള്ളൊരു വേസ്റ്റ് കൾച്ചർ, കൾച്ചർ ഓഫ് വേസ്റ്റ് സമൂഹത്തിൽ ഇന്ന് വളർന്നു വരുന്നുണ്ടെന്ന് പറയാതിരിക്കാനാവില്ല. എന്നാൽ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട സത്യമാണ്, ലോകജനതയുടെ ബഹുഭൂരിപക്ഷവും പാവങ്ങളും സാധാരണക്കാരുമാണ് എന്നുള്ള യാഥാർത്ഥ്യം. ഇന്ന് വികസനം, വളർച്ച എന്നെല്ലാം പറയുമ്പോഴും സുസ്ഥിതി വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോഴും ആവിഷ്കരിക്കുമ്പോഴും ബഹുഭൂരിപക്ഷത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സംസ്കാരമോ സാംസ്കാരിക സാമൂഹിക വികസനമോ ആസ്ഥാനത്താണ്. ക്രിസ്തു പ്രബോധിപ്പിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ സന്ദേശം ഈ ബഹുഭൂരിപക്ഷം വരുന്ന പാവങ്ങൾക്കുള്ള രക്ഷയുടെ സന്ദേശമാണ്. അത് സകലരെയും ആശ്ലേഷിക്കുന്ന സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സാന്ത്വന സന്ദേശമാണ്. അൻ ഓൾ ഇൻക്ലൂസീവ് കൾച്ചർ, അൻ ഓൾ ഇൻക്ലൂസീവ് ലവ്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, ആത്മനാ ദാരിദ്ര്യമുള്ളവർ അനുഗ്രഹീതരാണ്, ശാന്തശീലർ അനുഗ്രഹീതരാണ് എന്ന്. ശിഷ്യന്മാർ നിരക്ഷരരായിരുന്നെങ്കിലും ക്രിസ്തു പഠിപ്പിച്ച സന്ദേശങ്ങളുമായി ദൈവരാജ്യത്തിൻ്റെ സദ്വാർത്ഥയുമായി ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ പോയി അവർ സുവിശേഷം പ്രഘോഷിച്ചു. ദൈവരാജ്യത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ പ്രത്യാശ പാവങ്ങൾക്ക് പകർന്നുകൊടുത്തു. അത് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അവരെ കണ്ടുകൊണ്ടും അല്ലെങ്കിൽ അവരുടെ ദൈവരാജ്യം പ്രഘോഷിക്കാനുള്ള ആത്മാർത്ഥമായ സമർപ്പണവും സ്നേഹവും മനസ്സിലാക്കിക്കൊണ്ട് ആത്മനിർവൃതിയോടെയാണ് ക്രിസ്തു പിതാവിനെ സ്തുതിച്ച് നന്ദി പ്രകാശിപ്പിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്, കഴിഞ്ഞ ദിവസം പാപ്പ ഫ്രാൻസിസ് അർജന്റീനയിലെ ബ്യൂനസ് ആയിരസ് അതിരൂപതയിൽ അല്ലെങ്കിൽ നഗരത്തിലെ ഒരു വൈദികന് ഫാദർ പെപ്പയ്ക്ക് അയച്ച സന്ദേശമാണ്. നഗരത്തിൽ ചിതറിക്കിടക്കുന്ന ചേരിപ്രദേശത്തെ ജനങ്ങൾക്കായി പാവങ്ങളുടെ ക്രിസ്തു എന്ന പേരിൽ അദ്ദേഹം തുടക്കമിട്ട ചെറിയ റേഡിയോ നിലയത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ഫാദർ പെപ്പയ്ക്ക് പാപ്പ സന്ദേശം റെക്കോർഡ് ചെയ്ത് വത്തിക്കാനിൽ നിന്നും അയച്ചു കൊടുത്തത്. സമൂഹങ്ങൾ തമ്മിൽ മതിലുകൾ കെട്ടി അകന്നു പോകാതെ സ്നേഹത്തിൻ്റെ പാലങ്ങൾ പണിയാനും പൊള്ളയായ സംസ്കാരത്തിൽ സമയം നഷ്ടപ്പെടുത്താതെ നന്മയുടെ പ്രയോക്താക്കളാകാനും കുടുംബങ്ങളിലും സമൂഹത്തിലും സ്നേഹവും സൗഹൃദവും വളർത്താനും ക്രിസ്തോ ദെലോസ് ബീജറോസ്, പാവങ്ങളുടെ ക്രിസ്തു എന്ന റേഡിയോ നിലയം സഹായകമാകട്ടെ എന്ന് സന്ദേശത്തിൽ പാപ്പ ആശംസിച്ചു. ചേരികളുടെ ഇടയൻ എന്ന അപരനാമത്തിൽ ബ്യൂണസ് ആയിരസ് നഗരത്തിലും അതിരൂപതയിലും അറിയപ്പെടുന്ന ഫാദർ പെപ്പയാണ് ഈ റേഡിയോയുടെ സംവിധായകനും പ്രായോജകരും. അർജന്റീനയിലെ ബ്യൂണസ് ആയിരസ് അതിരൂപതയിൽ മെത്രാപ്പോലിത്തയായിരിക്കെ പാപ്പ ഫ്രാൻസിസിൻ്റെ അടുത്ത സുഹൃത്തും സഹകാരിയുമായിരുന്നു അല്ലെങ്കിൽ ശിഷ്യനായിരുന്നു ഫാദർ പെപ്പെ. ദൈവരാജ്യത്തിൻ്റെ സന്ദേശം പാവങ്ങൾക്കിടയിൽ പ്രഘോഷിക്കുന്നതിലുള്ള അല്ലെങ്കിൽ പ്രഘോഷിക്കപ്പെടുന്നതിലുള്ള അതിയായ സന്തോഷമാണ് പാപ്പ ഫ്രാൻസിസിൻ്റെ വാക്കുകളിൽ കാണുന്നത്. ഇതുതന്നെയാണ് സുവിശേഷം, പാവങ്ങളിലേക്കുള്ള ഇറങ്ങിച്ചെല്ലലാണ് സുവിശേഷം. അവരുമായി ദൈവീക കാരുണ്യത്തിൻ്റെയും രക്ഷയുടെയും സന്ദേശം പങ്കുവയ്ക്കുന്നതാണ് ദൈവരാജ്യത്തിൻ്റെ സ്നേഹം സാന്ത്വന സന്ദേശം. സുവിശേഷത്തിൽ ഉടനീളം നാം കാണുന്നത് ക്രിസ്തു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷവും കാരുണ്യവും നീതിയും എളിയവരുമായി പാവങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ്. വിധവയുടെ ചില്ലിക്കാശിനെ ക്രിസ്തു പ്രശംസിക്കുന്നു, ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, സമ്പന്നർ നിക്ഷേപിക്കുന്ന വൻ തുകകളേക്കാൾ ശ്രേഷ്ഠമാണിത്, അമൂല്യമാണിതെന്ന്. പാപികളുടെയും പാവങ്ങളുടെയും ഇടയിലേക്ക് അവിടുന്ന് ഇറങ്ങിച്ചെന്ന് അവർക്ക് സൗഖ്യവും സമാശ്വാസവും പകരുന്നു. ധൂർത്തനായ പുത്രൻ്റെ തിരിച്ചുവരവിൽ സന്തോഷിക്കുന്ന പിതാവിനെയും നഷ്ടപ്പെട്ട ആടിനെ തേടിപ്പുറപ്പെടുകയും കണ്ടുകിട്ടുമ്പോൾ സന്തോഷിക്കുകയും അതിനെ തോളിലേറ്റി ആലയിലേക്ക് ആർത്തിരമ്പി മടങ്ങിയെത്തുകയും ചെയ്യുന്ന നല്ല ഇടയൻ്റെ രൂപവുമെല്ലാം ദൈവരാജ്യത്തിൻ്റെ സാമീപ്യത്തിലുള്ള സന്തോഷമാണ്, ആനന്ദമാണ് പ്രകടമാക്കുന്നത്. അവസാനമായി ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ക്രിസ്തു പറയുന്നത് വീണ്ടും ദൈവരാജ്യത്തിൻ്റെ പ്രത്യാശയുടെ സന്ദേശമാണ്, ക്രിസ്തുവിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവരാജ്യത്തിൻ്റെ മൗലികമായ സന്ദേശമാണത്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ പക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ശാന്തശീലനും വിനീതഹൃദയനുമാണ് ഞാൻ, ആകയാൽ എൻ്റെ നുഖം വഹിക്കുകയും എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് സമാശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഇന്ന് ക്രിസ്തു നിങ്ങൾക്കും എനിക്കും നൽകുന്ന സമാശ്വാസത്തിൻ്റെ സാന്ത്വന സന്ദേശമാണിത്. ജീവിതവേദകളിൽ ക്ലേശിക്കുമ്പോഴും ചിലപ്പോൾ നാം മുങ്ങിപ്പോകുമ്പോഴും ദൈവരാജ്യത്തിൻ്റെ സാന്ത്വന സന്ദേശവുമായി വന്ന ശാന്തശീലനും വിനീതഭാവനുമായ ക്രിസ്തുവിൽ, അവിടുത്തെ ദിവ്യസന്നിധാനത്തിൽ, സാമീപ്യത്തിൽ നമുക്ക് സാന്ത്വനം തേടാം, സമാശ്വാസം തേടാം. ഈ ഗാനം ആലപിച്ചത് സെലിനും സംഘവുമാണ്. രചന പൂവച്ചാൽ ഖാദർ, സംഗീതം എം ജയചന്ദ്രൻ. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച ആണ്ടുവട്ടം 14-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.